നമസ്കാരം. ന്യൂസിലൻഡിലെ നമ്മുടെ മലയാളം എഫ് എം പ്രോഗ്രാം എഫ് എം ഫ്രീക്വൻസി 104.6 ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്നാദ്യം ബുക്ക് ലാൻഡ്. മലയാള സാഹിത്യത്തിലെ നൂതന സംരംഭങ്ങളെ പരിചയപ്പെടുത്തുന്ന പുതിയ പരിപാടി അവതരിപ്പിക്കുന്നത് ന്യൂസിലൻഡ് മലയാളികൾക്ക് സുപരിചിതയായ എഴുത്തുകാരി ആശ അഭിലാഷ്. തുടർന്ന് സിനിമ ഓർമ്മ, സിനിമാ ഗാനങ്ങളെ പരിചയപ്പെടുത്തുന്ന പുതിയ പരിപാടി. അവതരണം സുനിൽ കോളാട്ടുകുടി. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ് ബ്ലോക്ക് ഹൌസ് ബേ, വിശ്വാസ് ഫുഡ്സ്, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്. Phone number 09218-4000. Oro yatrayum oru anugrahamana. Sahyon Tours and Travels.
Vishwas Foods. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നെയ്സൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കേ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതമില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
ഇപ്പോൾ ബുക്ക് ലാൻഡ് സാഹിത്യ നിരൂപണം.
Warm greetings to all our listeners. Welcome to Malayalam FM 104.6's book review episode Bookland.
ഞാൻ ആശ അഭിലാഷ്. ഒരു എഴുത്തുകാരി എന്ന നിലയിൽ എന്നെ പരിചയമുള്ള കുറച്ചു പേരുണ്ടായിരിക്കും. എന്നാൽ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒരു എഴുത്തുകാരിയായല്ല, ബാബു എബ്രഹാം എഴുതിയ കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകം വായിച്ച് അതേപ്പറ്റി സംസാരിക്കുവാനായി വന്ന ഒരു സാധാരണ വായനക്കാരിയായി മാത്രമാണ്. ഈ പുസ്തകത്തെ എങ്ങനെ നിരൂപിക്കുവാനാണ്? ഇതൊരു കഥയല്ലോ, ഇത് എഴുത്തുകാരന്റെ ജീവിതമല്ലേ? ഒരാൾക്ക് എങ്ങനെ മറ്റൊരുവന്റെ ജീവിതത്തെ നിരൂപിക്കുവാൻ സാധിക്കും? അതിലെ ഉയർച്ച താഴ്ചകളെപ്പറ്റി എങ്ങനെ വിലയിരുത്തുവാൻ സാധിക്കും? എന്നാലും ചില ജീവിതങ്ങൾ വായിക്കുമ്പോൾ അത് മറ്റൊരാളുടെ കഥയല്ലാതായി മാറും. കമ്പിളികണ്ടത്തെ കൽഭരണികൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയതും അങ്ങനെയാണ്. സഹനത്തിന്റെ കൽഭരണിയിൽ നിറച്ച അതിജീവനത്തിന്റെ കനലുകൾ. ഈ പുസ്തകത്തിന്റെ ഭൂമിക വികസിക്കുന്നത് 1950കളുടെ ആരംഭം മുതൽ 2000 തുടക്കം വരെയുള്ള ഏകദേശം 5 പതിറ്റാണ്ടുകളിലാണ്. ഇടുക്കിയുടെ കുടിയേറ്റ ചരിത്രവും അവിടുത്തെ മനുഷ്യരുടെ അതിജീവനവും ഈ കാലഘട്ടങ്ങളിലൂടെ ബാബു എബ്രഹാം വരച്ചു കാട്ടുന്നുണ്ട്. ആ വായനാനുഭവം തുടങ്ങുന്നത് തന്നെ എത്ര മനോഹരമായിട്ടാണെന്ന് നോക്കൂ. ഈ പുസ്തകത്തിന്റെ ആദ്യ പാരഗ്രാഫ് ഞാൻ നിങ്ങൾക്കായി ഒന്ന് വായിക്കാം. ആയിരത്തി തൊള്ളായിരത്തി 1950കളുടെ ആരംഭം. കാടുകളോടും കാട്ടാനകളോടും പടവെട്ടി ഒരു പുതുജീവിതം കരുപ്പിടിപ്പിക്കാൻ കോട്ടയത്ത് നിന്നും തൊടുപുഴയിൽ നിന്നുമായി ഇടുക്കി ജില്ലയിലെ കിഴക്കൻ മലയോരങ്ങളിലേക്ക് കുടിയേറി വന്നവരാണ് എന്റെ അപ്പന്റെയും അമ്മയുടെയും മാതാപിതാക്കൾ. പ്രകൃതിയുടെ പ്രഹരങ്ങളും പകർച്ചവ്യാധികളും മിക്കവാറും ദിവസങ്ങളിൽ വിരുന്നു വന്നിരുന്ന ആ നാളുകളിൽ പട്ടിണിയും പരിവട്ടവുമായി കാട് വെട്ടിത്തെളിച്ച് കൃഷി ഇറക്കി നല്ല നാളെ സ്വപ്നം കൊണ്ട് ജീവിച്ച കുറെ മനുഷ്യർ. ചരിത്രത്തെയും വ്യക്തിജീവിതത്തെയും ലളിതമായി ഇഴചേർക്കുന്ന രീതിയാണ് ഈ പുസ്തകത്തെ ഹൃദ്യമാക്കുന്നത്. നിയന്ത്രണങ്ങളില്ലാതെ ആഘോഷങ്ങളെല്ലാം ഒന്നിച്ചാസ്വദിച്ചിരുന്ന ആ ഒരു കാലത്ത്
ഗ്രാമങ്ങൾ തോറും പള്ളികളില്ലാതിരുന്ന ഓരോ വളവിലും വിശുദ്ധർ നേർച്ചപ്പെട്ടികൾക്ക് കാവൽ നിൽക്കാതിരുന്ന ആ കാലത്ത് ആന്തരിക സൗഖ്യ ധ്യാനങ്ങളും ആത്മീയ അഭിഷേകങ്ങളും അത്ഭുത രോഗശാന്തിയും കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന ഹൈറേഞ്ച് പ്രദേശത്ത് 1965 ഒരു ദിവസം കമ്പിളികണ്ടത്തെ കള്ളുഷാപ്പിലിരുന്ന വല്യപ്പന്മാർ ലഹരിയിൽ പറഞ്ഞുറപ്പിച്ചതായിരുന്നു തന്റെ അപ്പന്റെയും അമ്മയുടെയും കല്യാണമെന്ന് ബാബു അബ്രഹാം ഓർമ്മിക്കുന്നു. അക്കാലത്ത് നടന്നിരുന്ന ഭൂരിഭാഗം വിവാഹങ്ങൾ പോലെ തന്നെയായിരുന്നു അവരുടെയും. എന്നുവച്ചാൽ പെണ്ണിനും ആണിനും പരസ്പരം ഇഷ്ടമായിരുന്നോ എന്നത് അപ്രസക്തമായിരുന്ന കാര്യം. കല്യാണം കഴിച്ച പെണ്ണുങ്ങൾക്ക് അവരുടെ വീട്ടിലും പറമ്പിലുമായി ചെയ്യുന്ന പണി ഇടം മാറ്റി കിട്ടുക എന്നത് മാത്രമാണ് അക്കാലത്ത് വിവാഹം കൊണ്ട് സംഭവിക്കുന്ന കാര്യം എന്ന് എഴുത്തുകാരൻ പറയുന്നു. അത് വളരെ സത്യമായിരുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ സ്വന്തം വീട്ടിൽ ചെയ്തിരുന്നതിലും പല മടങ്ങായിരുന്നു അവർ ഭർത്താവിന്റെ കുടുംബത്തിൽ ചെയ്യുവാനായി എക്സ്പെക്ട് ചെയ്യപ്പെട്ടിരുന്നത് എന്നത് നമ്മളിൽ പലരുടെയും മാതാപിതാക്കളുടെ ജീവിതങ്ങളിൽ നിന്ന് നമുക്ക് അറിവുണ്ടാകും. അതെ, ഇതൊരു ബാബു അബ്രഹാമിന്റെ മാത്രം കഥയല്ല, നമുക്ക് പരിചയമുള്ള പല മുഖങ്ങളും വായനയുടെ വഴിയിൽ നമ്മുടെ കൺമുന്നിൽ തെളിയും. ഈ പുസ്തകത്തിലെ പ്രധാന കഥാപാത്രം എഴുത്തുകാരന്റെ അമ്മയാണ്. 5 മക്കൾക്ക് ജന്മം നൽകിയ അവരുടെ ആദ്യ കുട്ടി പ്രസവത്തിന്റെ 3 ദിവസം മരണമടഞ്ഞു. ബാക്കി 4 മക്കളെ പട്ടിണിക്കിടാതെ വളർത്താൻ ആ അമ്മ നടത്തിയ പോരാട്ടങ്ങൾ കല്ലും മുള്ളും ചില്ലും നിറഞ്ഞ വഴിയിലൂടെയായിരുന്നു. എഴുത്തുകാരന്റെ അപ്പൻ ജീവിതത്തിൽ താൻ തന്നെ വരുത്തിവെച്ച പ്രതിസന്ധികൾ തന്റെ ഭാര്യയെയും മക്കളെയും അനുഭവിക്കാൻ വിട്ടിട്ട് ഒളിച്ചോടിയപ്പോൾ ആ അമ്മ ആദ്യം പകച്ചു നിന്നു. ഒരു വേള മക്കളെയും ചേർത്ത് മരണത്തെ പുൽകാൻ തീരുമാനമെടുത്ത അവർ വായിച്ചപ്പോൾ എന്റെ ഉള്ളം പൊള്ളിച്ചു. അമ്മേ, കമ്പിളികണ്ടത്തിലും തെള്ളിത്തോട്ടിലുമൊക്കെയുള്ള ആളുകളല്ലേ നമ്മളെ അറിയത്തുള്ളൂ. നമുക്ക് എല്ലാ ദിവസവും ചിന്നാർ കടന്ന് അപ്പുറം പോയി ഭിക്ഷ തെണ്ടിയാലോ? നമുക്ക് കഞ്ഞി കുടിക്കാൻ വക കിട്ടില്ലേ? പൊന്നമ്മജി, അപ്പോ നമുക്ക് മരിക്കേണ്ടല്ലോ. മരണത്തിന്റെ തൊട്ടരികിൽ നിൽക്കുമ്പോൾ തന്റെ മൂത്ത മകളുടെ നിഷ്കളങ്കമായ ഈ ഒരു ചോദ്യത്തിൽ ആ വിധി മാറ്റി എഴുതപ്പെട്ടു. മരിക്കാനല്ല, മക്കൾക്ക് വേണ്ടി പടവെട്ടാനാണ് തന്റെ ജന്മമെന്ന് ആ അമ്മ തിരിച്ചറിഞ്ഞു. നന്ദികുന്നേൽ മേരി എന്ന എഴുത്തുകാരന്റെ അമ്മയെപ്പറ്റി വായിക്കുമ്പോൾ അവരുടെ നിശബ്ദമായ കരച്ചിലുകളെക്കാൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് അവരുടെ നിശ്ചയദാർഢ്യത്തിന്റെ ശബ്ദമാണ്. ഭർത്താവും കുടുംബക്കാരും ഇടവകയും കൈവിട്ടപ്പോഴും അധ്വാനിച്ച് ജീവിക്കുവാൻ അവരെടുത്ത തീരുമാനത്തിലെ ഉറച്ച ശബ്ദം. പട്ടിണിക്കിടാതെ തന്റെ 3 മക്കളെ അനാഥാലയത്തിൽ അയക്കുവാനെടുത്ത തീരുമാനത്തിൽ ഉയർന്ന ശബ്ദം. സിമന്റ് ചാക്ക് ചുമക്കുവാൻ തടസ്സമുണ്ടാക്കുന്ന യൂണിയൻ നേതാക്കളെ അവരെ പോലെ തന്നെ മുണ്ടു മടക്കിയെടുത്ത് മാറിലെ തോർത്തെടുത്ത് തലയിൽ കെട്ടി വിരട്ടി ഓടിക്കുമ്പോൾ ഉയർന്ന തന്റെ അടത്തിന്റെ ശബ്ദം. വർഷങ്ങൾക്ക് ശേഷം തിരികെ വന്ന അപ്പനെ സ്വീകരിക്കാൻ മക്കൾ മടി കാണിക്കുമ്പോൾ അപ്പൻ എങ്ങനെയായാലും അമ്മയ്ക്കപ്പൻ സുന്ദരനാണ് എന്ന് പറയുമ്പോൾ തെളിഞ്ഞ ഉറങ്ങിക്കിടന്ന പ്രണയത്തിന്റെ ശബ്ദം. സംസ്ഥാനം വിട്ടും പിന്നീട് രാജ്യം വിട്ടും മകൻ പോകുമ്പോൾ അവിടെയുള്ള മലയാളികളെ കണ്ടുപിടിച്ച് കൂട്ടുകൂടാനാണെങ്കിൽ നീ അങ്ങ് പോകണ്ട, അതിലും അധികം മലയാളികൾ ഇന്ന് നാട്ടിലുണ്ട് എന്ന് പറയുമ്പോഴുള്ള കരുതലിന്റെ ലക്ഷ്യബോധത്തിന്റെ ശബ്ദം. അതെ, ഈ കഥ തുടങ്ങുന്നതും ഈ കഥ മുന്നേറുന്നതും ഇത് അവസാനിക്കുന്നതും നന്ദികുന്നൽ മേരിയിലൂടെയാണ്. തന്റെ അമ്മയുടെ തന്റെ അടുത്തെപ്പറ്റിയും ആത്മവിശ്വാസത്തെപ്പറ്റിയും വളരെ അഭിമാനത്തോടുകൂടി എഴുത്തുകാരൻ ഈ പുസ്തകത്തിൽ പലയിടങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഞാൻ വായിക്കാം. കർത്താവിന്റെ മനുഷ്യാവതാരം പോലും പാതിര കഴിഞ്ഞായതിനാലാവണം ആ യമണ്ടൻ മീറ്റിംഗ് പള്ളിയിലച്ചം വിളിച്ചത് രാത്രി 7 വൈകിയ ഒരു സമയത്തായിരുന്നു. അക്കാലത്ത് സുറിയാനി കത്തോലിക്ക പള്ളികളിൽ ഇപ്പോഴത്തെ പോലെ തിരശീല വലിച്ചു കെട്ടിയിട്ടില്ലാതിരുന്നതിനാൽ തെള്ളിത്തോട് പള്ളിയിലെ കുരിശുരൂപത്തിൽ ഞാന്നു കിടന്ന കർത്താവ് ഇതെല്ലാം കണ്ട് അന്തിച്ചിട്ടുണ്ടാകണം. കത്തോലിക്ക സഭയിലെ ബ്രാഹ്മണരിൽപ്പെട്ടവർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഞങ്ങളുടെ സമുദായക്കാർക്ക് അന്തർജനങ്ങളായി കഴിയേണ്ടിയിരുന്ന സ്ത്രീകൾ പുറം ലോകത്ത് മുഖം കാണിക്കുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ ഭർത്താവില്ലാതെ മക്കളുമായി തനിയെ ഒരു സ്ത്രീ ജീവിച്ചാലോ, അവൾ കൂലിപ്പണിക്ക് പോയാലോ ഉണ്ടാകുന്ന അപമാനം ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇടവകയിലെ നാട്ടുപ്രമാണിയായിരുന്ന വല്യപ്പനും കുടുംബത്തിൽപ്പെട്ട മറ്റു പ്രമാണികൾക്കും അമ്മ ഒറ്റയ്ക്ക് ഞങ്ങളെ വളർത്തിക്കൊണ്ട് അവിടെ തുടരുന്നതിൽ ചെറുതല്ലാത്ത ഒരു വിദ്വേഷമുണ്ടായിരുന്നു. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജീവിച്ച് 4 മക്കളെ വളർത്തുന്ന അസാധാരണ രീതി അപ്പന്റെ വീട്ടുകാർക്കെന്ന പോലെ അമ്മയുടെ ആങ്ങളമാർക്കും സ്വീകാര്യമായിരുന്നില്ല. അമ്മയുടെ കുടുംബ വീടിരുന്ന ഇടവകയിലെയും വികാരിയായിരുന്ന വൈദികന് ഈ വിഷയത്തിൽ ഈ നാടൻ മനുഷ്യരുടെ ഇടുങ്ങിയ ചിന്തകളെ വെല്ലുന്ന തരം വീക്ഷണം തന്നെയായിരുന്നു. വൈദിക അധികാരങ്ങൾ ആത്മീയ വെളിച്ചത്തിന്റെ ഉറവിടം എന്നതിലുപരി വ്യക്തി നേട്ടങ്ങൾക്കുള്ള മാർഗങ്ങളായി അക്കാലം തൊട്ടേ പരിണമിച്ചു തുടങ്ങിയിരുന്നു. കുടുംബത്തിന്റെ പേരും മാന്യതയും നിലനിർത്താൻ അമ്മ ഞങ്ങൾ നാലു മക്കളെയും വല്യപ്പനെയും എന്റെ അപ്പന്റെ സഹോദരങ്ങളെയും ഏൽപ്പിച്ച് പൂതാളിയിലെ അവരുടെ കുടുംബ വീട്ടിലേക്ക് പോകണമെന്നാണ് ആ പള്ളി സമിതി വല്യപ്പന്റെയും എന്റെ അപ്പന്റെ രണ്ട് അനിയന്മാരുടെയും താല്പര്യം പരിഗണിച്ച് തീരുമാനിച്ചത്. അന്ന് പാതിരാത്രി കഴിഞ്ഞാണ് മൂത്തമ്മാവൻ വല്യപ്പന്റെയും വികാരിയച്ഛന്റെയും തീരുമാനവുമായി വീട്ടിലെത്തിയത്. ഞങ്ങൾ നാലു മക്കളെ അപ്പന്റെ വീട്ടിൽ കൊണ്ടാക്കാനോ സ്വന്തം വീട്ടിൽ ആങ്ങളമാരുടെ അടിയാളത്തിയായി പണിയെടുക്കാനോ ഒന്നും ആ അമ്മ തയ്യാറായിരുന്നില്ല. ഈ ലോകത്തിൽ നിങ്ങൾ ആരും എന്റെയോ എന്റെ മക്കളുടെയോ കാര്യങ്ങൾ തീരുമാനിക്കില്ല. കത്തിച്ചു വെച്ച മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിൽ കലി നിറഞ്ഞ് തുള്ളുന്ന അമ്മയാണ് ആറു വയസ്സുകാരനായ ഞാൻ അന്ന് രാത്രി കണ്ടത്. എടി, വികാരിയച്ഛൻ പറയുന്നതിന് മറുതലിച്ച് ഞാൻ എന്തു പറയാനാ? എനിക്ക് പിള്ളേരുണ്ട്. ശാപമൊന്നും എന്റെ തലയിൽ വീഴ്ത്താൻ എനിക്ക് പറ്റില്ല. നീതിബോധം അസ്തമിച്ചുപോയ ഒരു പുരുഷനായിരുന്നു എന്റെ വല്യമ്മാവൻ. പുരോഹിതർ കുറിച്ചു കൊടുത്ത വേദപ്രമാണങ്ങളിൽ നിന്ന് സൃഷ്ടിച്ചെടുത്തത് വിശ്വസിച്ച മനുഷ്യൻ. ശാപമൊക്കെ എനിക്കും എന്റെ പിള്ളേർക്കും പോന്നോട്ടെ, ഞാൻ അതങ്ങ് സ്വീകരിച്ചു. ഇന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സ്ത്രീയും ഇത്രയേറെ ബോധ്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. താൻ എവിടുത്തെ അച്ഛനാടോ ദൈവം ചേർത്ത് തകർക്കാൻ തനിക്കാരോടോ പട്ടം തന്നത്? വാറ്റിയ കൊട്ടോടി നുണഞ്ഞ വല്യപ്പനും എന്റെ അപ്പന്റെ രണ്ടനിയന്മാരും വികാരി അച്ഛനും ഭ്രാന്തിയെപ്പോലെ ഉറഞ്ഞു തുള്ളിയ അമ്മയെ കണ്ട് പകച്ചു നിൽക്കുന്നത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ആ കണ്ണുകളിൽ ഞാൻ കണ്ട ഭയവും. മേരി, അച്ഛന്മാരോട് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം, ശാപമുണ്ടാകും, മറക്കണ്ട. പള്ളിക്കകത്ത് നിന്ന് തന്നെ ദിനേശ് പീടി കത്തിച്ചുകൊണ്ട് വല്യപ്പൻ മടക്കി കുത്തിയ മുണ്ട് അല്പം കൂടി തെറുത്ത് കയറ്റി അമ്മയുടെ അടുത്തേക്ക് വന്നു. അപ്പന്റെ രണ്ടനിയന്മാരും അമ്മയെ അടിച്ചു വീഴ്ത്താനുള്ള ആവേശത്തിന് അകമ്പടി നൽകാൻ എന്ന വിധം അവരുടെ അപ്പനോട് ചേർന്ന് നടന്നു. ഇനി ഒരടി മുന്നോട്ട് വെക്കരുത്. അമ്മ അരയിൽ തിരികെയിരുന്ന അരിവാളൂരി. അത്രയും നേരം ഏറെ ആത്മവിശ്വാസത്തോടെ നിന്നിരുന്ന വികാരി അച്ഛൻ പള്ളിമുറിയിലേക്കോടി. കുടിച്ച കൊട്ടോടിയോടെ കെട്ടുവിട്ടിട്ടെന്ന പോലെ വല്യപ്പനും അപ്പന്റെ രണ്ടനിയന്മാരും നിന്നു. പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് വരുമ്പോൾ അടിച്ചൊതുക്കുന്ന ഒരു ശീലമുള്ളതിനാൽ തന്നെ എന്റെ രണ്ട് അപ്പാപ്പന്മാരും അമ്മയെ അടിക്കാനുള്ള പുറപ്പാടിലാണെന്നറിഞ്ഞ ആ ആറു വയസ്സുകാരൻ പേടിച്ചരണ്ടു. എന്നെയോ എന്റെ മക്കളെയോ സംബന്ധിച്ച് ഒരു തീരുമാനവും എടുക്കാൻ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മേലിൽ എന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് ഒറ്റയെണ്ണം ഈ വഴിക്ക് വന്നു പോകരുത്, അറുത്തുകളയും ഞാൻ. ഒരു ഭ്രാന്തിയെപ്പോലെ അൾത്താരയ്ക്ക് മുന്നിൽ അമ്മ കയ്യിൽ അരിവാളം പിടിച്ചു നിൽക്കുന്ന ചിത്രം ഇന്നും മാഞ്ഞിട്ടില്ല. വല്യപ്പനും എന്റെ അപ്പന്റെ രണ്ടനിയന്മാരും അന്ന് ആ പള്ളി വിട്ടിറങ്ങി. അവർ പോയി കഴിഞ്ഞ് അമ്മ മുട്ടുകുത്തി കുറേ നേരം പ്രാർത്ഥിച്ചു. മൂത്തമാവൻ അതിനൊക്കെ ഏറെ മുമ്പേ തന്നെ പൂതാളിക്കുള്ള വഴി പിടിച്ചിരുന്നു. അന്നായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനം. ഈ ഭാഗം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ അമ്മയുടെ ആത്മധൈര്യവും ആത്മവിശ്വാസവും ഓർത്ത് ഒരുപാട് സന്തോഷം തോന്നി. ചരിത്ര പുസ്തകങ്ങളിൽ നമ്മൾ ഉണ്ണിയാർച്ചയെയും നങ്ങേലിയെയും അക്കമ്മ ചെറിയാനെയും പോലുള്ള വീരവനിതകളെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. എന്നാൽ ചരിത്രം രേഖപ്പെടുത്താതെ പോയ മറ്റൊരു തരം പോരാളികളുണ്ട്. അത് നാല് ചുവരുകൾക്കുള്ളിൽ പട്ടിണിയോടും വിധിയോടും പോരാടിയ നമ്മുടെ അമ്മമാരാണ്. അത്തരമൊരു പോരാളിയായിരുന്നു നന്ദി ഒന്നേൽ മേരി. ഇതുവരെ ഞാൻ പറഞ്ഞത് ആ അമ്മയെ പറ്റിയാണെങ്കിൽ ഇനി പറയുന്നത് ആ അമ്മയുടെ കരുത്തിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് ലോകം കീഴടക്കിയ മകനെ കുറിച്ചാണ്. പട്ടിണിയിൽ നിന്നും അനാഥാലയത്തിലെ ദുരിതങ്ങളിൽ നിന്നും അദ്ദേഹം നടന്നു കയറിയത് ഫ്രാൻസിലെ അനന്ത സാധ്യതകളിലേക്കാണ്. ചില കുട്ടികൾക്ക് ബാല്യം ഒരു ആഘോഷമാണ്. എന്നാൽ ബാബു അബ്രഹാമിന് അതൊരു അതിജീവനമായിരുന്നു. തന്റെ ബാല്യത്തെപ്പറ്റി അദ്ദേഹം വിവരിക്കുന്ന കാര്യങ്ങൾ അങ്ങേയറ്റം ഹൃദയസ്പർശിയാണ്. അപ്പനുണ്ടായിട്ടും തന്തയില്ലാത്തവൻ എന്ന വിളി കേൾക്കേണ്ടി വന്നയാൾ, അനാഥനല്ലാഞ്ഞിട്ടും അനാഥാലയത്തിൽ ജീവിക്കേണ്ടി വന്നയാൾ.
തൃശ്ശൂരിലെ കാളത്തോട്ടിലെ അനാഥാലയത്തിലെ ഒന്നര വർഷത്തെ ജീവിതത്തിൽ ബാബു അബ്രഹാമും അദ്ദേഹത്തിന്റെ രണ്ട് സഹോദരിമാരും അനുഭവിച്ച ദുരിതങ്ങൾ ശരിക്കും ഉള്ളം പൊള്ളിച്ചു. അനാഥാലയത്തിൽ നിന്ന് കാളത്തോടിന് പോകുന്ന മൺവഴിയുടെ പകുതിയോളം കാറി വിളിച്ചുകൊണ്ട് ഞാൻ ഓടിക്കൊണ്ടിരുന്നു. എന്റെ തലയിലും പുരുകത്തിലും കൺപീലുകൾക്കിടയിലും കക്ഷത്തിലും എല്ലാം തിങ്ങി നിറഞ്ഞ പേനുകളെ ആ ഓട്ടത്തിനിടയിലും ഞാൻ മാന്തിക്കൊണ്ടിരുന്നു. നഖത്തിനിടയിൽ കയറിയ പേനുകളെ കൊല്ലാൻ പോലും ഞാൻ മെനക്കെട്ടില്ല. ഒരു ദിവസം പള്ളിയിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് അനാഥാലയ ജീവിതത്തിലെ ഒരു ശനിയാഴ്ച തന്റെ അനിയത്തി പള്ളിയിൽ നിന്ന് തിരിച്ചെത്തിയിട്ടില്ല എന്ന് അറിഞ്ഞ എഴുത്തുകാരൻ അവളെ അന്വേഷിച്ച് ഓടുന്ന ഓട്ടമാണ്. അനാഥാലയത്തിലെ സ്ലാബിടാതിരുന്ന കക്കൂസ് ടാങ്ക് വൃത്തിയാക്കേണ്ട ചുമതലകളെല്ലാം ആ കുട്ടികളുടേതായിരുന്നു. വള്ളിക്കൊട്ടകളിൽ മലവും ചുമന്ന് തൊടിയിലേക്കും പാടത്തേക്കും പോയിരുന്നത് 8, 9, 10 വയസ്സുള്ള കുട്ടികളായിരുന്നു. അങ്ങനെ ചുമന്ന് നീങ്ങുമ്പോൾ അവരിൽ അറപ്പകന്നിരുന്നതും ഊർജം നിറഞ്ഞിരുന്നതും എങ്ങനെയാണെന്നോ അന്ന് വൈകിട്ട് പച്ചരിയുടെ ഒപ്പം കിട്ടുന്ന ലേശം ഇറച്ചിക്കറി ഓർത്ത്. ഇങ്ങനെയുള്ള ജീവിതത്തിന്റെ പരുക്കന യാഥാർത്ഥ്യങ്ങളോടും വിശപ്പിനോടും പൊരുതേണ്ടി വന്ന അവസ്ഥ വായനക്കാരിയായി എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. കണ്ണുനീരിനും പട്ടിണിക്കും ദുരിതങ്ങൾക്കും ഇടയിലും സ്നേഹവും കരുതലും കരുണയുമുള്ള ചില മനുഷ്യർ എഴുത്തുകാരന്റെ ജീവിതത്തിൽ പല സമയങ്ങളിലായി വരുന്നുണ്ട്. നമ്മൾ ഒരിക്കലും അറിയാത്തവരും നമ്മോട് ഒരു ബന്ധമില്ലാത്തവരുമായ ചില വ്യക്തികൾ നമുക്ക് കൊണ്ടുവരുന്ന ചില വഴിവിളക്കുകളുണ്ട്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ വെറുതെ സ്നേഹിക്കുന്നവർ, മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ ആത്മാവ് നിറഞ്ഞ് സന്തോഷിക്കുന്ന മനുഷ്യരും ഈ ലോകത്തുണ്ട് എന്ന് ബാബു അബ്രഹാം പറയുന്നുണ്ട്. 10-ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ സമയത്ത് ജീവിതത്തിനോടും അവസ്ഥകളോടും തോന്നിയ അമർഷത്തിൽ വീട് വിട്ടുപോകുന്ന ആ ബാലൻ വീണ്ടും ചില ദുരനുഭവങ്ങളിൽ എത്തിപ്പെട്ടു. അവിടെയും അയാൾ അധ്വാനിച്ച് കുറച്ചുനാൾ പിടിച്ചു നിന്നു. എന്നാൽ അമ്മയെയും സഹോദരിമാരെയും ഓർത്ത് നീറിയ അവൻ തിരിച്ച് അവരുടെ അടുക്കളേക്ക് ഓടിയെത്തി. ജീവിതത്തിനൊരു പുരോഗമനം ഉണ്ടാകണമെങ്കിൽ നന്നായി പഠിക്കണമെന്ന് മനസ്സിലാക്കിയ അവൻ പ്രീ ഡിഗ്രി 1-ാം റാങ്കോട് കൂടിയാണ് പാസ്സായത്. കഷ്ടപ്പാടുകളൊന്നും അവിടം കൊണ്ട് തീർന്നില്ല. അർഹിക്കാത്തതെന്തോ നേടിയതുപോലെയായിരുന്നു പലരും അയാളോട് പെരുമാറിയത്. എന്നാൽ മനുഷ്യത്വം മറ്റുപോവാത്ത ചിലർ വീണ്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നു. അങ്ങനെ ചങ്ങനാശ്ശേരി SP കോളേജിൽ നിന്ന് അദ്ദേഹം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ആ ഇടയ്ക്കാണ് തന്റെ അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് അവൻ അറിയുന്നത്. ആരെയും അറിയിക്കാതെ മക്കളുടെയും കുടുംബത്തിന്റെയും ഉന്നമനത്തിന് വേണ്ടി ആ അമ്മ അപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ആ അവസ്ഥയിലും തന്റെ ശരീരം സത്യത്തിലും അവർ മുറുകെ പിടിച്ചു. ഒരേ ഒരു മകനെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ കണ്ണീരോടെ ആ യുവാവ് വാക്കുകളില്ലാതെ നിൽക്കുന്നുണ്ട്. മരിക്കുന്നതിന്റെ തലേന്ന് അപ്പൻ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും വീടും പറമ്പും വിൽക്കരുതെന്നും അതിൽ നിന്ന് കൃഷിയിനത്തിൽ കിട്ടുന്ന ആദായങ്ങളെല്ലാം അപ്പനുള്ളതാണെന്നും അമ്മ അവർ മക്കളെ പറഞ്ഞേൽപ്പിച്ചിരുന്നു. ആ വാക്കുകൾക്ക് മുന്നിൽ അവർ 4 പേരുടെയും കണ്ണുകൾ നിറഞ്ഞു. ആ അപ്പന്റെയും ആ യാത്ര പറച്ചിൽ പരിഭവങ്ങളില്ലാതെയായിരുന്നു. ജീവിത പ്രതിസന്ധിയിൽ പകച്ചു നിന്ന മകനോട് ആ അമ്മ പറഞ്ഞ വാക്കുകൾ വായിക്കാതെ വിടാൻ എനിക്ക് പറ്റുന്നില്ല. തലയ്ക്കുമീതെ വെള്ളം വന്നാൽ അതുക്കും മീതെ തോണി വെക്കണം, അമ്മ പറഞ്ഞു. ചുറ്റും വെള്ളം പൊങ്ങുന്നു എന്ന് കണ്ടാൽ നീന്തൽ വശമില്ല എന്നറിയാവുന്ന നീ പകച്ചു പേടിച്ച് അലമുറയിടരുത്. ആ വെള്ളപ്പാച്ചിലിൽ അവിടെവിടെ പൊങ്ങിക്കിടക്കുന്ന മരക്കഷ്ണങ്ങളിൽ പിടിച്ചു കയറി വെള്ളത്തിലങ്ങ് പൊങ്ങിക്കിടക്കണം. എന്നിട്ട് ഓളത്തിനൊപ്പം ഒഴുകുന്ന ശിഖരങ്ങൾ കാട്ടുവള്ളികളിൽ ചേർത്ത് വെച്ച് കെട്ടിയ ഒരു ചങ്ങാടമുണ്ടാക്കണം. കര പറ്റിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷമായിരിക്കണം തുഴഞ്ഞു നീങ്ങുമ്പോൾ നിന്റെ മനസ്സിൽ. തീരമെത്തിക്കഴിയുമ്പോൾ മറ്റാർക്കെങ്കിലും ഉപകരിക്കാനായി ആ ചങ്ങാടം വെള്ളത്തിലേക്ക് തള്ളിവിടണം. മുങ്ങിപ്പോകുമായിരുന്ന ആരെങ്കിലുമൊക്കെ ആ ചങ്ങാടം കയറി തീരമെത്തുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സ്വാർത്ഥതയില്ലാത്ത ഒരു ആനന്ദമുണ്ട്. അതായിരിക്കണം നിന്നെ എന്നും നയിക്കേണ്ടത്. തീരമെത്തിയപ്പോൾ പിന്നാലെ വരുന്നവർക്കായി, പ്രതിസന്ധികളിൽ പകച്ചു നിന്ന് കൈകാലിട്ട് തുഴയുന്നവർക്കായി തള്ളിയിട്ട് കൊടുത്ത ചങ്ങാടമാണ് ഈ പുസ്തകം. ഒരു എഴുത്തുകാരി എന്ന നിലയിൽ, അതിലുപരി ഒരു ആർട്ട് ആൻഡ് റീഡർ എന്ന നിലയിൽ ഈ പുസ്തകത്തിലൂടെ നടന്നുപോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. ഇതിൽ ചില അനുഭവങ്ങളും സന്ദർഭങ്ങളും പലയിടങ്ങളിലായി ആവർത്തിച്ചു വരുന്നു. സാധാരണഗതിയിൽ ഒരു കൃതിയിൽ ആവർത്തനങ്ങൾ വരുമ്പോൾ അതൊരു കല്ലുകടിയായി തോന്നാമെങ്കിലും ബാബു അബ്രഹാമിന്റെ കാര്യത്തിൽ എനിക്കത് മറ്റൊരു രീതിയിലാണ് അനുഭവപ്പെട്ടത്.
ആ ഓർമ്മകൾ അദ്ദേഹത്തെ അത്രമേൽ വേട്ടയാടുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ആ മുറിവുകൾ അത്രമേൽ ആഴമുള്ളതുകൊണ്ടോ ആകാം അവ വീണ്ടും വീണ്ടും കടന്നു വരുന്നത്. ഒരു ആത്മകഥ അല്ലെങ്കിൽ ഒരു ഓർമ്മക്കുറിപ്പ് എന്നത് വെറും ഒരു സാഹിത്യ സൃഷ്ടിയല്ലോ, അതൊരു മനുഷ്യന്റെ പച്ചയായ ജീവിതമല്ലേ. അതുകൊണ്ട് തന്നെ ആ ആവർത്തനങ്ങൾ വായനയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നില്ല, മറിച്ച് ആ അനുഭവങ്ങളുടെ തീവ്രത വായനക്കാരന്റെ മനസ്സിലേക്ക് ഒന്നുകൂടി ആഴ്ന്നിറങ്ങുന്നു. ഓർമ്മകൾ എപ്പോഴും ഒരു നേർരേഖയിലല്ല സഞ്ചരിക്കുന്നത്, അത് തിരമാലകൾ പോലെയാണ്. ആ തിരമാലകൾ വീണ്ടും വീണ്ടും വന്ന് നമ്മുടെ മനസ്സിൽ തൊടുന്നതുപോലെയാണ് ഈ പുസ്തകത്തിലെ ആവർത്തനങ്ങൾ. സാങ്കേതികമായി തികഞ്ഞ ഒരു കൃതി എന്നതിനേക്കാൾ ഉപരി ആത്മാവ് തൊട്ടെഴുതിയ ഒരു കൃതിയാണ് ഈ പുസ്തകം. ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് ബാബു അബ്രഹാം എന്ന മകന്റെയും നന്ദികുന്നൽ മേരി എന്ന അമ്മയുടെയും ജീവിതത്തെ കുറിച്ചാണ്. പക്ഷേ സത്യത്തിൽ ഈ പുസ്തകം വായിച്ചു തീരുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ തന്നെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിപ്പോകും. ഒരു വായനക്കാരി എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് മനോഹരമായ ഭാഷയിലോ സാഹിത്യപരമായ അലങ്കാരങ്ങളിലോ അല്ല ഒരു പുസ്തകത്തിന്റെ വിജയം എന്നാണ്, മറിച്ച് അത് വായനക്കാരന്റെ ഉള്ളിലെ മരവിച്ചുപോയ ഏതെങ്കിലും ഒരിടത്തെ തൊട്ടുണർത്തുന്നുണ്ടോ എന്നതിലാണ്. കമ്പിളികണ്ഠത്തെ കൽഭരണികൾ ആ അർത്ഥത്തിൽ ഒരു വലിയ വിജയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലെ ആവർത്തനങ്ങൾ പോലും ആ ഓർമ്മകളുടെ തീവ്രതയാണ്. ആത്മഹത്യയുടെ വക്കിൽ നിന്ന് മക്കളുടെ ചോദ്യം കേട്ട് തിരികെ നടന്ന ആ അമ്മയും ബാല്യം പണയപ്പെടുത്തി അമ്മയ്ക്കൊപ്പം പണിയെടുത്ത ആ മക്കളും വെറും പുസ്തകത്താളുകളിലെ കഥാപാത്രങ്ങളല്ല, അവർ നമുക്ക് ചുറ്റുമുണ്ട്. വിശപ്പിന്റെ വിളി കേൾക്കുമ്പോൾ സ്നേഹം ഒരു ആഡംബരമായി തോന്നിയിട്ടുള്ള പ്രതിസന്ധികളിൽ പകച്ചുപോയിട്ടുള്ള ഓരോ മനുഷ്യന്റെയും പ്രതിനിധികളാണവർ. ഈ വായനാനുഭവം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നന്ദികുന്നൽ മേരിയുടെ തന്നെ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കണം എന്ന് തോന്നുന്നു. തലയ്ക്കും ഇതേ വെള്ളം വന്നാൽ അതുക്കും ഇതേ തോണി. ജീവിതം നിങ്ങളെ മുക്കിക്കൊല്ലാൻ നോക്കുമ്പോൾ സങ്കടങ്ങൾ കൽഭരണികളിൽ ഉപ്പിട്ടിട്ട് വെച്ച് അതിജീവനത്തിന്റെ പുതിയൊരു തോണി തുഴഞ്ഞു കയറാൻ ഈ പുസ്തകം പ്രചോദനമാകട്ടെ. ആ പഴയ ഇടുക്കിയുടെ മണ്ണും അമ്മയുടെ വിയർപ്പും മകന്റെ കഠിനാധ്വാനവും നമ്മുടെ ഉള്ളിലും ഒരു കനലായി അവശേഷിക്കട്ടെ. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന പ്രിയ ശ്രോതാക്കൾക്ക് നന്ദി. താങ്ക് യു ഫോർ ലിസണിംഗ് ബുക്ക് ലാൻഡ്. I'll come back next month with a review of my another favorite book. Till then, goodbye and stay safe.
പ്രിയ ശ്രോതാക്കൾ, മലയാളം FM 104.6 ഇതുവരെ കേട്ടത് ബുക്ക് ലാൻഡ്. അവതരിപ്പിച്ചത് ന്യൂസിലൻഡിലെ സാഹിത്യകാരി ആശ അഭിലാഷ്. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ് ബ്ലോക്ക് ഹൗസ് ബേ, മൈൻഡ്രീ നേഴ്സിംഗ് സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫോൺ നമ്പർ 0921-84000. ഓരോ യാത്രയും ഒരു അനുഗ്രഹമാണ്. സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നെയ്സൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനമില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
ഇനി സിനിമ ഓർമ്മ. അവതരണം സുനിൽ കോളാട്ടുകുടി.
മലയാളം FM 104.6 എല്ലാ ശ്രോതാക്കൾക്കും സിനിമ ഓർമ്മ എന്ന പുതിയ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ സുനിൽ കോളാട്ടുകുടി. ഇന്ന് നമുക്ക് പോയ വർഷങ്ങളിൽ ഡിസംബർ മാസത്തിൽ റിലീസ് ചെയ്ത ചില ചിത്രങ്ങളെയും അവയിലെ ഗാനങ്ങളെയും പരിചയപ്പെടാം.
മുൻ വർഷങ്ങളിൽ ഡിസംബർ മാസത്തിൽ റിലീസ് ചെയ്ത ചില പഴയ മലയാള ചിത്രങ്ങളുടെ ഓർമ്മ പുതുക്കുകയാണ്. 1998 ഡിസംബർ 4 റിലീസ് ചെയ്ത കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന ചിത്രത്തിൽ നിന്നും തുടങ്ങാം. ജയറാമും കന്നഡ നടി ശ്രുതിയും മുഖ്യ വേഷങ്ങളിൽ വന്ന ഈ രാജസേനൻ ചിത്രത്തിന്റെ കഥ സി വി ബാലകൃഷ്ണന്റേതാണ്. മണി ഷൊർണൂർ തിരക്കഥ, രാജൻ കിഴക്കനേല സംഭാഷണം. നാട്ടിലെ ഒരു പ്രമാണിയുടെ സാമ്പത്തിക സഹായത്താൽ പഠിച്ച് ഡോക്ടറാവുന്ന സ്ത്രീയുടെ വേഷമായിരുന്നു നായിക ശ്രുതിക്ക്. കാശ് ചെലവാക്കി പഠിപ്പിച്ച് വലുതാക്കിയവൾ വശമതയാവും എന്ന മിഥ്യാധാരണ വെച്ച് പുലർത്തിയിരുന്ന സമ്പന്നനായി ജയറാമും. ബേണി ഇഗ്നീഷ്യസുമാരുടെ ഗാനങ്ങൾ സൂപ്പർ ഹിറ്റായിരുന്നു. എസ് രമേശൻ നായർ എഴുതിയ ആവണി പൊന്നുഞ്ഞാൽ, പന്തളം സുധാകരൻ എഴുതിയ എന്റെ മൗനരാഗം ഇന്ന് നീയറിഞ്ഞുവോ, ചിറ്റൂർ ഗോപി രചിച്ച നാലു കെട്ടിൻ അകത്തളത്തിൽ എന്നിവയായിരുന്നു അപ്പൂട്ടനിലെ ആ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ.
ആയില്യം കാവിലേ വെണ്ണിലാവേ, പാതിരമുല്ലകൾ താലിപ്പൂ ചൂടുമ്പോൾ പൂജിക്കാം നിന്നെ ഞാൻ പൊന്നുപോലെ. മച്ചകവാതിലും താനേ തുറന്നു, പിച്ചകപ്പൂമണം കാറ്റിൽ നിറഞ്ഞു വന്നല്ലോ നീ എൻ പൂത്തുമ്പിയാ. ആവണി പൊന്നു ഞാലാടിക്കാം നിന്നെ ഞാൻ, ആയില്യം കാവിലേ വെണ്ണിലാവേ. പരതും മിഴികൾ വേഴാമ്പലായി നിൻ നടകാത്തു, വെറുതെ വെറുതെ പരതും മിഴികൾ വേഴാമ്പലായി നിൻ നടകാത്തു. ചന്ദനക്കുറി നീയണിഞ്ഞതിൽ എന്റെ പേര് പതിഞ്ഞില്ലേ, മന്ദഹാസ പാലില പുഴ എന്റെ മാറിലലിഞ്ഞില്ലേ, വർണ്ണങ്ങൾ വനവല്ലി ജന്മങ്ങൾ മലർമണി കുടചൂടി. ആവണി പൊന്നു ഞാലാടിക്കാം നിന്നെ ഞാൻ, ആയില്യം കാവിലേ വെണ്ണിലാവേ. വലം കാൽ പുണരും കൊലുസിൻ ചിരി വൈഡൂര്യമായി താരങ്ങൾ, വലം കാൽ പുണരും കൊലുസിൻ ചിരി വൈഡൂര്യമായി താരങ്ങൾ. നിൻ മനസ്സു വിളക്കു വച്ചതു മിന്നലായി വിരിഞ്ഞില്ലേ, പൊൻകിനാവുകൾ വന്നു നിന്നുടെ തങ്കമേനി പുണർന്നില്ലേ. സ്വയം വരവധുവല്ലേ നീരാടാൻ നമുക്കൊരു കടലില്ലേ. ആവണി പൊന്നു ഞാലാടിക്കാം നിന്നെ ഞാൻ, ആയില്യം കാവിലേ വെണ്ണിലാവേ. പാതിരാമുല്ലകൾ താലിപ്പൂ ചൂടുമ്പോൾ
പൂജിക്കാം നിന്നെ ഞാൻ പൊന്നുപോലെ. മച്ചകവാതിലും താനേ തുറന്നു പിച്ചകപ്പൂമണം കാറ്റിൽ നിറഞ്ഞു വന്നല്ലോ നീ എൻ പൂത്തുമ്പിയാ. ആവണി പൊന്നു ഞാലാടിക്കാം നിന്നെ ഞാൻ ആയില്യം കാവിലേ വെണ്ണിലാവേ.
ഒറിജിനലിന് മുൻപ് പകർപ്പ് റിലീസായ ചരിത്രമുണ്ട് രാസലീല എന്ന കമൽഹാസൻ ചിത്രത്തിന്. 1975 ഡിസംബർ 12 റിലീസ് ചെയ്ത രാസലീല ഉണർച്ചകൾ എന്ന തമിഴ് ചിത്രത്തിന്റെ റീമേക്കായിരുന്നു. പക്ഷെ ഒറിജിനൽ തമിഴ് ചിത്രം റിലീസായത് പിറ്റേ വർഷം 1976. ഒരു 18-കാരൻ പയ്യന്റെ ലൈംഗിക ഉണർവുകളുടെയും സാഹസങ്ങളുടെയും അനന്തരഫലമായ ലൈംഗിക രോഗത്തിന്റെയും കഥയാണ് സഹ കഥാകൃത്ത് കൂടിയായ കമൽഹാസൻ രാസലീല എന്ന ചിത്രത്തിലൂടെ പറഞ്ഞത്. പിന്നീട് ചില മസാലപ്പടങ്ങളുടെ പേരിൽ അറിയപ്പെടേണ്ടി വന്ന സംവിധായകൻ എൻ ശങ്കരൻ നായരാണ് രാസലീല തമിഴിൽ നിന്നും മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്തത്. കമൽഹാസന്റെ മറ്റൊരു സൂപ്പർ ഹിറ്റായ മദനോത്സവം രചിച്ച് സംവിധാനം ചെയ്തതും ശങ്കരൻ നായരാണ്. രാസലീല തമിഴിലും തെലുങ്കിലും ഡബ് ചെയ്ത് മദ്രാസിലും ഹൈദരാബാദിലും 100 ദിവസം ഓടിയെന്നതും ചരിത്രം. പിന്നീട് രാഷ്ട്രീയം പയറ്റി സെക്കന്ദരാബാദ് MLA ആയ തെലുഗു നടി ജയസുധയാണ് രാസലീലയിലെ നായിക. രാസലീല ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ ദശപുഷ്പം ചൂടി നിൽക്കുന്നതിന്റെ കാരണം അതിലെ എവർഗ്രീൻ പാട്ടുകളാണ്. മനക്കലത്തത്തെ ആയില്യം പാടത്ത പെണ്ണേ നിശാസുരഭികൾ നീയും വിധവയോ എന്നിവയായിരുന്നു വയലാർ സലീൽ ചൗധരിമാർ ഒരുക്കിയ ഗാനവിരുന്ന്.
ത്തേ മറക്കൂടത്തേ മനക്കല തത്തേ മറക്കൂടത്തേ നല്ല മംഗളാതിരരാത്രി ആടണം പോൽ പാടണം പോൽ പാതിരപ്പൂവിനു ഗന്ധർവം കാട്ടിൽ പോകണം പോൽ മനക്കല തത്തേ മറക്കൂടത്തേ നല്ല മംഗളാതിരരാത്രി ആടണം പോൽ പാടണം പോൽ പാതിരപ്പൂവിനു ഗന്ധർവം കാട്ടിൽ പോകണം പോൽ പാടിത്തുടിച്ചു കുളിച്ചു നീ ഇലക്കുറിയേഴും ചാളിച്ചണിഞ്ഞോ ചന്ദന കോടിയെടുത്തോ പൊന്നാറ്റി പാടിത്തുടിച്ചു കുളിച്ചു നീ ഇലക്കുറിയേഴും ചാളിച്ചണിഞ്ഞോ ചന്ദന കോടിയെടുത്തോ ശംഖുഞ്ഞൂറി കത്തുടുത്തോ ശ്രീദേവിയെ തൊഴുതോ ശംഖുഞ്ഞൂറി കത്തുടുത്തോ ശ്രീദേവിയെ തൊഴുതോ ഇളം നീർത്തേൻ പഴവും നീതീച്ചു മനക്കലെ തതത്തെ മറക്കൂടത്തെ നല്ല മംഗളാതിരരാത്രി ആടണം പോൽ പാടണം പോൽ പാതിരപ്പൂവിനു ഗന്ധർവം കാട്ടി പോകണം പോൽ പാലത്തിൽ മംഗല്യമെടുത്തോ നീ പവിഴ വിളക്കിൻ തീരി തേടുത്തോ പൊൻവള കയ്യിലണിഞ്ഞോ പാലത്തിൽ മംഗല്യമെടുത്തോ നീ പവിഴ വിളക്കിൻ തീരി തേടുത്തോ പൊൻവള കയ്യിലണിഞ്ഞോ പാലക്കാമാലയണിഞ്ഞോ
പ്രാണപ്രിയനെ കണ്ടോ പാലക്കാമലയണിഞ്ഞോ പ്രാണപ്രിയനെ കണ്ടോ രസപുഷ്പം കൊണ്ടുപോയി ചൂടിച്ചു മലക്കലെ തത്തേ മറക്കൂട തത്തേ നല്ല മംഗളതിര രാത്രി ആടണം പോൽ പാടണം പോൽ പാതിരപ്പൂവിനു ഗന്ധർവം കാട്ടിൽ പോകണം പോൽ മനക്കല തത്തേ മറക്കൂട തത്തേ നല്ല മംഗളതിര രാത്രി ആടണം പോൽ പാടണം പോൽ പാതിരപ്പൂവിനു ഗന്ധർവം കാട്ടിൽ പോകണം പോൽ
രാസലീല അതേ പേരിൽ 2012 റീമേക്കായി വന്നു. വയലാറിന്റെ മകനും സലീൽ ചൌധരിയുടെ മകനും യേശുദാസിന്റെ മകനും ഒരുമിച്ച പുതിയ രാസലീലയിലെ പാട്ടുകളും ശ്രദ്ധിക്കപ്പെട്ടില്ല. പൃഥ്വിരാജിന്റെ ആദ്യ ചിത്രമായ നന്ദനം പ്രദർശനത്തിന് എത്തിയത് 2002 ഡിസംബർ 13. ശ്രീകൃഷ്ണന്റെ നന്ദാവനത്തിൽ പൂക്കും പാരിജാത കൊമ്പിൽ വരും ജന്മത്തിലെങ്കിലും ഒരു പൂവായി വിരിയാൻ ആഗ്രഹിച്ച ഒരു സാധു പെൺകുട്ടിയുടെ പ്രതീക്ഷകളുടെയും സാഫല്യങ്ങളുടെയും കഥയാണ് രഞ്ജിത്ത് രചനയും സംവിധാനവും സഹനിർമ്മാണവും നിർവഹിച്ച നന്ദനം പറഞ്ഞത്. നടൻ സിദ്ദീഖാണ് മറ്റൊരു നിർമ്മാതാവ്. സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ഗാനവിഭാഗം ആ വർഷം ഏറിയ പങ്കും കൊണ്ടുപോയ ചിത്രമാണ് നന്ദനം. മികച്ച ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ, ഗായിക ചിത്ര.
ഗോപികേ ഹൃദയമൊരു വെൺശംഖു പോലെ
എന്ന ഗാനം രവീന്ദ്രന്റെ ആദ്യ ഗാനമായ ചൂള എന്ന ചിത്രത്തിലെ
താരകേ മിഴിയിതളിൽ കണ്ണീരുമായി
എന്ന ഗാനവുമായി സാമ്യമുണ്ടെന്ന അഭിപ്രായം അന്ന് ഉയർന്നിരുന്നു. തമിഴിലും തെലുഗുവിലും കന്നഡയിലും റീമേക്ക് ചെയ്യപ്പെട്ട ചിത്രമാണ് നന്ദനം.
ഉണരുന്ന പോലെ സ്വയം മറന്നു
മൗനം ചുരക്കും നെഞ്ചിൻ മൃദു തന്തി തകരും നോവിൽ ഏകാന്തമായി നിൻ ശ്രീലകം ഹൃദയമൊരു വെൺശംഖു പോലെ തീരാവിധകളിൽ ഏതോ വിഷാദമാ സ്നേഹാർദ്രസാഗരം ഹൃദയമൊരു വെൺശംഖു പോലെ തീരാവ്യഥകളിൽ
നൂറ്റി അൻപത് ദിവസം തിയേറ്ററിൽ ഓടുകയും ആ വർഷം സംസ്ഥാന അവാർഡുകൾ വാരിക്കൂട്ടുകയും ചെയ്ത ചിത്രമാണ് തന്മാത്ര. റിലീസ് ചെയ്തത് 2005 ഡിസംബർ 16. മറവിയുടെ കോട്ടയ്ക്കുമേൽ പുതിയ പൂപ്പലുകൾ മുളച്ചു എന്ന് പത്മരാജൻ മറവിയെക്കുറിച്ച് എഴുതിയ ഓർമ്മ എന്ന ചെറുകഥയാണ് ബ്ലെസ്സിയുടെ തന്മാത്രയ്ക്ക് ആധാരം. സെഞ്ചുറി ഫിലിംസിന്റെ രാജു മാത്യു നിർമ്മാണം. തന്മാത്രയിലെ അൽസ്ഹൈമേഴ്സ് രോഗാവസ്ഥയിലുള്ള രമേശൻ നായരെ ജീവിപ്പിച്ചതിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയ ശേഷം മോഹൻലാൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ തലയ്ക്കേറ്റ ക്ഷതം, അച്ഛനിൽ വരുത്തിയ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് നാക്ക് നീട്ടുന്നതൊക്കെ അഭിനയത്തിൽ സ്വാധീനിച്ചു എന്നാണ്. കൈതപ്പുറം മോഹൻ സിത്താര ടീമിന്റെ ഹൃദ്യമായ ഗാനങ്ങളുണ്ടായിരുന്നു. ഈ തളൂർന്നു വീണ പനി നീർദളങ്ങൾ ജയചന്ദ്രനെ കൂടാതെ മോഹൻലാലും പാടി.
പനി നീന്തളങ്ങൾ തിരിയെ ചേരും പോലെ ദളമർമ്മരങ്ങൾ ചുതിയോടു ചേർന്നു മൂളും പോലെ വെൺചന്ദ്രനീ കൈക്കുമ്പിളിൽ പൂ പോലെ വിരിയുന്നു വിഴി തോർന്നൊരി ീർദളങ്ങൾ തിരിയെ ചേരും പോലെ ദളമർമ്മരങ്ങൾ ശ്രുതിയോടു ചേർന്നു മൂളും പോലെ ുമിരുളിൻ കൈകളിൽ നിറയെ മിന്നൽ വളകൾ താമര ഇലയിൽ മഴ നീർമണികൾ തൂവി പവിടം ഓർക്കാനൊരു നിമിഷം നെഞ്ചിൽ ചേർക്കാനൊരു ജന്മം ഈ ഓർമ്മ ജീവിതം ഗാനം ഇതളൂർന്നു വീട പനി നീന്തളങ്ങൾ തിരിയെ ചേരും പോലെ ദളമർമ്മരങ്ങൾ ശുദ്ധിയോടു ചേർന്ന് ഓടും പോലെ പകലുവാഴാൻ പതിവായി വരും ഈ സൂര്യൻ പോലും. പാതിരാവിൽ പടികളിറങ്ങും താനേമായും കഥയാതെടി കിളിയെ കണ്ണേ പൂവാതെ മുഖിലേ പുലർത്താല സൂര്യൻ പോയി വരും വീണ്ടും ഇതളൂർന്നു വീണ പനി നീന്തടങ്ങ് തിരിയെ ചേരും പോലെ ദളമർമ്മരങ്ങൾ ശുദ്ധിയോടു ചേർന്ന് കൂടും പോലെ വെൺചന്ദ്രനീ കൈക്കൊമ്പിളിൽ പൂ പോലെ വിരിയുന്നു മിഴിതോർന്നൊരു മൗനങ്ങളിൽ പുതുഗാനമുണരുന്നു ഇതളൂർന്നു വീണപ്പതി നീന്തളങ്ങൾ തിരിയെ ചേരും പോലെ ശുദ്ധിയോടു ചേർന്നു കൂടും പോലെ.
കാറ്റുവേളിയുടെ കണ്ണമ്മ എന്ന ഗാനത്തിലെ തമിഴ് വരികൾ തമിഴ് കവി ഭാരതിയാരുടെ കവിതയിൽ നിന്നുള്ള ഒരു ഭാഗമാണ്.
ശങ്കരൂപ സാക്ഷാചിദാനന്ദരൂപ
പരബ്രഹ്മരൂപ പരപരൂപ സാക്ഷാചിദാനന്ദരൂപ
മാതൃദേവോ ഭവ
ദേവോ ഭവ മമ പിതൃദേവോ ഭവ ആചാര്യ ദേവോ ഭവ ആചാര്യ ദേവോ ഭവ സാ നീ ജാ നിത പഗദ പഗ സനി സഗ 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 പഗ പഗ പദ 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 നി ധനി ധനി സനി സനി സ ധനി 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 സഗ പഗ സനി ദ പഗ സനി ദ പഗ സനി ദ ഗ സനി ദ മ സനി ദ പദ ഗ സനി ദ പഗ സനി ദ പഗ സനി ദ പദ നി ദ പഗ നി ദ പഗ സഗ പഗ നി സഗ പ നി അഗ സനി ദ ഗ സനി ദ പദ നി ദ പദ
വിഖ്യാത മലയാള നോവൽ അരനാഴിക നേരം പ്രസിദ്ധീകരിച്ചത് 1967 മൂന്ന് വർഷങ്ങൾക്ക് ശേഷം കെ എസ് സേതുമാധവൻ അത് സിനിമയാക്കി. നിർമ്മാണം മഞ്ഞിലാസ്. ആ വർഷത്തെ മികച്ച സംവിധായകൻ സേതുമാധവൻ, മികച്ച കഥയ്ക്കുള്ള അവാർഡ് നോവലിസ്റ്റ് പാറപ്പുറത്ത്, മികച്ച നടൻ കൊട്ടാരക്കര ശ്രീധരൻ നായർ. അരനാഴിക നേരം കരസ്ഥമാക്കി. 12 മിനിറ്റ് എന്നാണ് അരനാഴിക നേരം എന്ന വാക്കിനർത്ഥം. കഥ എന്താണെന്ന് വെച്ചാൽ, പ്രേമവും ഒളിച്ചോട്ടവും പാപമായി കരുതിയിരുന്ന ഒരു സമൂഹത്തിൽ പ്രണയിതാക്കളെ വിവാഹത്തിലേക്ക് അനുഗ്രഹിച്ച കുടുംബക്കാരനവരായിട്ടാണ് കൊട്ടാരക്കര അവതരിപ്പിച്ച കുഞ്ഞേനാച്ചൻ. സുഹൃത്ത് അടൂർഭാസി കൊണ്ടുകൊടുക്കുന്ന കറുപ്പ് കഴിക്കുന്നതിലൂടെയാണ് ദീനം പിടിച്ചെടുക്കുന്ന ആ കാരണവർ ഉന്മേഷം കണ്ടെത്തുന്നത്. ഒടുവിൽ ആ സുഹൃത്തും സ്വന്തം മരുമകളും തമ്മിലുള്ള അവിഹിത വേഴ്ച കൂടി കാണേണ്ടി വന്നതോടെ ആ വൃദ്ധൻ സംസാരശേഷി നഷ്ടപ്പെട്ട് വീഴുകയാണ്. ഒരു സമൂഹത്തിന്റെ ധാർമ്മിക വീഴ്ച കൂടിയാണത്. അവിഹിതം പുറത്തു പറയാതിരിക്കാൻ സുഹൃത്ത് വിഷം ചേർത്ത കറുപ്പ് കൊടുത്തതോടെ ആ പതനം പൂർത്തിയാവുകയാണ്. വയലാർ ദേവരാജന്മാരുടെ 5 ഗാനങ്ങളിൽ
അനുപമേ അഴകേ ദൈവപുത്രന വിധിയൊരുക്കുവാൻ
എന്നിവ ഹിറ്റായി.
അല്ലിക്കുടങ്ങളിൽ അമൃതുമനിൽക്കും അജന്താ ശില്പമേ അലങ്കരിക്കു എൻ നന്ദപുരം അലങ്കരിക്കു നീ അനുപമേ അഴകേ അല്ലിക്കുടങ്ങളിൽ അമൃതുമനിൽക്കും അജന്താ ശില്പമേ അലങ്കരിച്ചു എൻ നന്ദപുരം അലങ്കരിച്ചു നീ അനുപമേ അഴകേ നിത്യതാരുണ്യമേ നീ എൻ്റെ രാത്രികൾ നൃത്തം കൊണ്ടു നിറയ്ക്കു ഉന്മാദ നൃത്തം കൊണ്ടു നിറയ്ക്കു മനസ്സിൽ മധുമയ മന്ദഹാസങ്ങളാൽ മണിപ്രവാളങ്ങൾ പതിക്കൂ 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 അനുപമേ അഴകേ Thank you.
അനശ്വരമായത് പക്ഷെ മറ്റൊരു ഗാനമാണ്. മലയാളം പഠിച്ച ജർമ്മൻ മിഷണറി നാഗേൽ എഴുതിയ സമയമാമൃതത്തിൽ ഞാൻ എന്ന ഗാനം ദേവരാജൻ ഈ സിനിമയിൽ ഉൾപ്പെടുത്തി. ഇതോടെ സിനിമ ഓർമ്മ എന്ന ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കുന്നു. ഡിസംബർ മാസത്തിൽ പുറത്തിറങ്ങിയ കുറെ നല്ല സിനിമകളുടെ ഓർമ്മകളുമായി വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.
മലയാളം FM 104.6 നിങ്ങൾ ഇതുവരെ കേട്ടത് സുനിൽ കോളാട്ടുകുടി അവതരിപ്പിച്ച സിനിമ ഓർമ്മ. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ് ബ്ലോക്ക് ഹൗസ് ബേ, മൈൻഡ്രീ നേഴ്സിംഗ് സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്. ഇതോടെ മലയാളം FM 104.6 എന്ന ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പറയുന്നത് സിന്ധു പുന്നോസ്. മലയാളം FM 104.6 പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
ശ്രീലകം കേരം തിങ്ങും ആവണ ശ്രീലകം കേരളം മോഹനം കേരളം.